إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمانا بطا സത്യവിശ്വാസികളെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു, അതുപോലെ തന്നെ അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് പലതിനെയും പ്രത്യേകം ശ്രേഷ്ഠതകൾ നൽകി തെരഞ്ഞെടുക്കുന്നു. അല്ലാഹു തആല അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ സൃഷ്ടിക്കുന്നു, അതിൽ നിന്ന് അള്ളാഹു ചിലതിനെ മറ്റൊരു ഇതിനേക്കാൾ ശ്രേഷ്ഠത നൽകിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുക്കുന്നു. അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, നടപടിക്രമമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാ പറഞ്ഞു, അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ നിന്ന് ശ്രേഷ്ഠത കൊടുക്കുക എന്നുള്ളത്. അത് വ്യക്തികൾക്കാകട്ടെ, കാലങ്ങൾക്കാകട്ടെ, അതുപോലെ തന്നെ സ്ഥലങ്ങൾക്കാകട്ടെ, അള്ളാഹുവാണ് അതിന് പ്രത്യേകത നൽകുന്നത്. അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് ശ്രേഷ്ഠത കൊടുക്കുക എന്നുള്ള കാര്യം. ഇവിടെ അള്ളാഹു തആല സൃഷ്ടികളിൽ നിന്ന് മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന് ശ്രേഷ്ഠത നൽകി. അള്ളാഹു പറഞ്ഞു, വലഖദ് കർറന്നാ ബനി ആദം, ആദമിന്റെ മക്കൾ അഥവാ മനുഷ്യരെ നാം ആദരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു സൃഷ്ടികളെക്കാൾ മനുഷ്യർക്ക് അള്ളാഹു തആല ആദരവും അതുപോലെ തന്നെ മഹത്വവും നൽകി. അതുപോലെ തന്നെ അള്ളാഹു തആല മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ അമ്പിയാക്കന്മാർക്ക് കൂടുതൽ ശ്രേഷ്ഠത കൊടുത്തു. അതുപോലെ തന്നെ സഹാബത്തിന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്തിന് ശ്രേഷ്ഠത കൊടുത്തു. അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ശ്രേഷ്ഠത കൊടുക്കുന്നു. അതുപോലെ തന്നെ ചില സമയങ്ങൾക്ക് അള്ളാഹു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമ്മൾക്കത് കാണാൻ സാധിക്കും. അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള നാല് മാസങ്ങൾ അള്ളാഹു ആ സമയത്തിന്, ആ മാസത്തിന് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന റമദാനിന് അള്ളാഹു ശ്രേഷ്ഠത നൽകി. അങ്ങനെ പല കാലങ്ങൾക്കും സമയങ്ങൾക്കും അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠത നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ നേതാവാണ്. ദിവസങ്ങളുടെ നേതാവായി കൊണ്ടാണ് വെള്ളിയാഴ്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വഅഅ്ളമുഹ ഇൻദല്ലാഹ്, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ദിവസമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അള്ളാഹു തആല സൃഷ്ടികളിൽ ചിലർക്ക്, അതുപോലെ തന്നെ ചില സമയങ്ങൾക്കും കാലങ്ങൾക്കും ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മക്ക അൽ മുഹറമ, അതുപോലെ തന്നെ അൽ മദീനത്തുൻ നബവിയ്യ, മദീനക്കും മക്കക്കും അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഒരു പവിത്രമായ സ്ഥലമാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത്, പള്ളികൾ എന്ന് പറയുന്നത്. പള്ളികൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നറിയാത്തൊരു മുസ്ലിമും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. അള്ളാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് പള്ളികളാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സുപരിചിതമായ ഹദീസാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പള്ളികളാണ്. അതുപോലെ തന്നെ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അദ്വാഹുഹ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങാടികളാണ്, ചന്തകളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിലകൊള്ളുന്ന പള്ളികളാണ്, പള്ളിയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾക്കൊരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കേന്ദ്രമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു തആല അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ള, അത് നിർമ്മിച്ച ആളുകൾക്ക് അള്ളാഹു വന്ദിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളും മറ്റു മര്യാദകളുമാണ് ഒന്ന് രണ്ട് ഖുത്ബയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ പള്ളികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കേന്ദ്രങ്ങളായി മാറിയത്? എന്തുകൊണ്ടാണ് പള്ളികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കേന്ദ്രങ്ങളായി, അതുപോലെ തന്നെ അങ്ങാടികൾ ഏറ്റവും വെറുക്കപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളാകാനുള്ള കാരണം എന്താണ്? ഇമാം നബവി റഹിമഹുള്ള നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലിഅന്നഹാ ബുയൂതു ത്വാഅത്ത്, പള്ളികൾ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ നടക്കുന്ന ഭവനങ്ങളാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ നടക്കുന്ന കേന്ദ്രങ്ങളാണ് പള്ളി എന്നുള്ളത്. അത് തഖ്വയിൽ അധിഷ്ഠിതമായിട്ടാണ് അത് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങളാണ് പള്ളികളിൽ നടക്കുക. എന്നാൽ അങ്ങാടികളിൽ പൊതുവെ നടക്കാറുള്ളത് എന്താണ്? അങ്ങാടി എന്ന് പറഞ്ഞാൽ ചതിയുടെയും വഞ്ചനയുടെയും കള്ളസത്യങ്ങളുടെയും അതുപോലെ തന്നെ പലിശകളുടെയും അതുപോലെ തന്നെ വാഗ്ദാന ലംഘനങ്ങളുടെയും കേന്ദ്രമാണ് അങ്ങാടികൾ പൊതുവെ. അതുകൊണ്ടാണ് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കേന്ദ്രമായി അങ്ങാടി മാറിയത്. എന്നാൽ പള്ളി എന്ന് പറഞ്ഞാൽ റഹ്മത്തിറങ്ങുന്ന കേന്ദ്രമാണ് പള്ളികൾ. അതുകൊണ്ട് അള്ളാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നു പള്ളികളെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് പള്ളിയിൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ? മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പള്ളി എന്നാണ് നമ്മളതിന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താറുള്ളത്. മസ്ജിദ്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ മൗലിഉസ്സുജൂദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഈ നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ സുജൂദാണ്. ആ സുജൂദിലേക്ക് ചേർത്തിക്കൊണ്ടാണ് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് പള്ളികൾക്ക് അള്ളാഹു പേര് നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ്. എന്നാൽ ആ പള്ളിയെ കുറിച്ച് മറക്കൽ എന്നല്ല പരിചയപ്പെടുത്തിയത്, മസ്ജിദ് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇബാദത്തിൽ, നമസ്കാരമാകുന്ന ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറഞ്ഞാൽ ഒരടിമത്തൻ അള്ളാഹുവിനോട് അടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അത് സുജൂദാണ്. അതുകൊണ്ടാണ് സുജൂദിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മസ്ജിദ് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് പള്ളിയുടെ നിർവചനം? പള്ളിയുടെ നിർവചനം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, സ്ഥിരമായി നിസ്കാരം നിർവഹിക്കപ്പെടാനുള്ള അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു കേന്ദ്രത്തിനാണ് പള്ളി എന്ന് പറയുക. അതാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ആദ്യം എന്ന നിലയ്ക്ക് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പള്ളിക്ക് ഇസ്ലാം ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. പള്ളി എന്നുള്ള പദം, മസ്ജിദ് എന്നുള്ള പദം, മസാജിദ് എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ 18 തവണ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് എന്ന് തന്നെ അതുതന്നെ പള്ളിയുടെ ശ്രേഷ്ഠതയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 തവണ അല്ലാഹു തആല മസ്ജിദ് മസാജിദ് എന്ന പദം വിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് പള്ളിയുടെ ശ്രേഷ്ഠതയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പള്ളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഹദീസാണ് ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പള്ളി നിർമ്മിച്ചു കൊടുത്താൽ അവന് ലഭിക്കുന്ന പ്രതിഫലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായ ഹദീസ്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ മിൻ മാലിഹി, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മിമ്മാലിഹി, താൻ അധ്വാനിച്ച തന്റെ സമ്പത്തിൽ നിന്ന് ആരെങ്കിലും ഒരു പള്ളി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർമ്മിച്ചു കൊടുത്താൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അതിന് അള്ളാഹു തആല പകരമായി നൽകുന്നത് സ്വർഗത്തിലൊരു വീടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് വളരെ സുപരിചിതമാണ്. അള്ളാഹു വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു തആല ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ള, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരു വമ്പിച്ച ഒരു വീട് അള്ളാഹു തആല നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പള്ളി നിർമ്മിക്കുക എന്നതുപോലെ തന്നെ വളരെ സുപ്രധാനമായ കാര്യമാണ്, വളരെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഇമാറത്തുൽ മസാജിദ്, പള്ളികൾ പരിപാലിക്കുക എന്നുള്ളത്. പള്ളി നിർമ്മിക്കുക എന്നതിനേക്കാൾ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്, വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് പള്ളിയുടെ സംരക്ഷണം, ഇമാറത്തുൽ മസ്ജിദ്, പള്ളിയുടെ പരിപാലനം എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി പരിപാലിക്കുന്ന, പള്ളികളെ സംരക്ഷിക്കുന്നവരുടെ ശ്രേഷ്ഠത വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഹദീസ് അനസ് റളി അല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത് കാണാം. അല്ലാഹു തആല നാളെ പരലോകത്ത് ഇന്നല്ലാഹ യുനാദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല വിളിച്ചു പറയും, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല വിളിച്ചു പറയും, ഐന ജീറാനി ഐന ജീറാനി, എന്റെ അയൽവാസികൾ എവിടെയാണ്, എന്റെ അയൽവാസികൾ എവിടെയാണ്, എന്റെ അയൽക്കാർ എവിടെയാണ് എന്ന് അല്ലാഹു ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയുമെന്നാണ്. ആ സമയത്ത് മലക്കുകൾ തിരിച്ച് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബന മൻ യംബഗി ലഹു അൻ യുജാവിറക, നിന്നോട് അയൽവാസിയാകാൻ അർഹനായിട്ടുള്ളവർ ആരാണ് റബ്ബേ എന്ന് തിരിച്ച് മലക്കുകൾ മറുപടി പറയുമെന്നാണ്. ആ സമയത്ത് അല്ലാഹു തആല പറയും, ഐന ഉമ്മാറുൽ മസാജിദ്, എവിടെയാണ് പള്ളികളെ സംരക്ഷിച്ചവർ, എവിടെയാണ് പള്ളികളെ പരിപാലിച്ചവർ എന്ന് അല്ലാഹു തആല തിരിച്ചു പറയുമെന്നാണ്. അല്ലാഹു തആല എന്റെ അയൽവാസികൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് പള്ളികളെ സംരക്ഷിക്കുന്ന, പള്ളികളെ പരിപാലിക്കുന്ന ആളുകളാണ് എന്നുള്ളത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത എത്രയാണ്. പള്ളികളെ സംരക്ഷിക്കുന്നവർ, പള്ളിയെ പരിപാലിക്കുന്നവർ, അവർക്ക് നാളെ പരലോകത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠതയാണ് ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സൂറത്തു തൗബയിൽ അല്ലാഹു തആല വ്യക്തമാക്കി ആരാണ് പള്ളികളെ സംരക്ഷിക്കേണ്ടത്, ആരാണ് പള്ളികളെ പരിപാലിക്കേണ്ടത്, അവർക്കുണ്ടാകേണ്ട ചില വസ്തുക്കൾ, ചില വിശേഷണങ്ങൾ അല്ലാഹു തആല സൂറത്തു തൗബയിലെ 18-ാമത്തെ വചനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ സംരക്ഷിക്കേണ്ടത് ഇനി പറയാൻ പോകുന്ന ആളുകളാണ്. ആരാണ് അള്ളാഹുവിന്റെ പള്ളികളെ സംരക്ഷിക്കേണ്ടത്, ആരാണ് അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത്? മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ്, അതുപോലെ തന്നെ അന്ത്യ ദിനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുന്നവരും സകാത്ത് കൊടുക്കുന്നവരും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരുമാണ് പള്ളികളെ സംരക്ഷിക്കേണ്ടത് എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. 5 വിശേഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിൽ അവർ ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ അന്ത്യ ദിനത്തിൽ അവർ വിശ്വസിച്ചിരിക്കണം. അതുപോലെ തന്നെ അവർ നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം, അവർ സകാത്ത് കൊടുക്കുന്നവരായിരിക്കണം. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരായിരിക്കണം, അവരാണ് പള്ളികളെ സംരക്ഷിക്കേണ്ടത് എന്ന് സൂറത്തു തൗബയിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സഹോദരങ്ങളെ പള്ളികളെ സംരക്ഷിക്കുക, പള്ളികൾ അഴിമാറത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? പള്ളിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? അൽഅല്ലാമ അൽ മുബാറക് ഖൂരി റഹിമഹുല്ലാ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് പള്ളി പരിപാലനം? ഐ ബി ഇൻ ശഹിഹ, ഒന്ന് ആ പള്ളിയുടെ നിർമ്മാണമാണ്, പള്ളിയുടെ നിർമ്മാണമാണ്. മറ്റൊന്ന് ഔ തർമീമിഹ, ആ പള്ളിക്ക് വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കലാണ്. അതാണ് മറ്റൊരു കാര്യം. പള്ളി നിർമ്മിക്കുന്നത് പോലെ തന്നെ പള്ളികൾക്ക് വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കുക എന്നുള്ളത് പള്ളി പരിപാലനത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം, ഔ ഇഹ്യാഇഹാ ബിൽ ഇബാദത്തി വസ്സുറൂഹ്, ആ പള്ളിക്ക് ജീവൻ ഉണ്ടാക്കണം, ആ പള്ളി ജീവനുള്ളതാക്കണം. എങ്ങനെയാണ് പള്ളി ജീവനുള്ളതാവുക? ബിൽ ഇബാദത്തി വസ്സുറൂഹ്, ഇബാദത്തുകൾ കൊണ്ട്. അതുപോലെ തന്നെ വൈജ്ഞാനികമായ സദസ്സുകൾ കൊണ്ടാണ് ആ പള്ളിയെ ജീവിപ്പിക്കേണ്ടത്. അതാണ് ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ. പള്ളി നിർമ്മാണം അതിൽ പെടും. അതുപോലെ തന്നെ പള്ളിക്ക് ബാധിച്ചിട്ടുള്ള ഭൗതികമായ കേടുപാടുകൾ ശരിയാക്കുക എന്നുള്ളത് പള്ളി നിർമ്മാണത്തിന്റെ, പള്ളി പരിപാലനത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് പോലെ തന്നെ ഔ ഇഹാബിൽ ഇബാദത്തി വദ്ദുറൂ, നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത് ഉമ്മാഉൽ മസാജിദ്, പള്ളികളെ പരിപാലിക്കുന്നവർ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട വിഷയം ഇതാണ്. ഇബാദത്തുകൾ കൊണ്ട് പള്ളി ജീവനുള്ളതാകണം. അതുപോലെ തന്നെ ദുറൂസുകൾ കൊണ്ട്, അഴിമിയായ സദസ്സുകൾ കൊണ്ട് ദീൻ പഠിക്കുന്ന ഒരു സാഹചര്യം പള്ളിയിൽ ഉണ്ടാകണം. അങ്ങനെ പള്ളിക്ക് ജീവൻ ഉണ്ടാകണം. ഇതാണ് ഇമാറത്തുൽ മസ്ജിദ് എന്ന് അല്ലാമ അൽ മുബാറക് സൂരി റഹിമഹുല്ലാ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്തൊക്കെ ഇബാദത്തുകളാണ് പള്ളികളിൽ നടക്കേണ്ടത്? പൊതുവെ നമ്മുടെ നാട്ടിലെ പള്ളികൾ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു ഖുതുബയും അതുപോലെ തന്നെ അഞ്ചു വഖ്ത് നിസ്കാരവും കഴിഞ്ഞാൽ പള്ളി പിന്നെ നിശ്ചലമാണ്, തത്തതുപോലെയാണ്. എന്നാൽ പള്ളികൾ അങ്ങനെയല്ല. പള്ളികൾ എന്ന് പറഞ്ഞാൽ അത് അറിവിന്റെ കേന്ദ്രങ്ങളായിരിക്കണം, ഒരു സത്യവിശ്വാസിയുടെ കേന്ദ്രമായിരിക്കണം. എന്തൊക്കെ ഇബാദത്തുകളാണ് പള്ളികൾ നടക്കേണ്ടത് എന്ന്, പള്ളികളിൽ നടക്കേണ്ടത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് അടുത്ത ഖുതുബയിൽ അത് വിശദീകരിക്കാം. പള്ളിയിൽ നമ്മൾ നടത്തേണ്ട ഇബാദത്തുകൾ, എന്തൊക്കെ ഇബാദത്തുകളാണ് പള്ളികളിൽ ശറഅക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇൻഷാഅല്ലാഹ് അടുത്ത ഖുതുബയിലൂടെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഇബാദത്തുകളൊക്കെ ഈ പള്ളികളിൽ നടക്കേണ്ടതുണ്ട്. അതിനെ ഈ പള്ളി സംരക്ഷിക്കുന്ന പള്ളിയുടെ പരിപാലകർ, സംരക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യങ്ങൾ പള്ളികളിൽ നടക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഈ പള്ളികളിൽ നടന്നു കഴിഞ്ഞാൽ ഈ പള്ളി ജീവനുള്ളതാകും, ബറക്കത്തുള്ളതാകും. ആളുകൾ ഈ സത്യ ദീനിലേക്ക്, സത്യ ആദർശത്തിലേക്ക് കടന്നു വരും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് പള്ളിയുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കണം, പള്ളിയുമായി നമ്മൾ അടുക്കണം, അതുപോലെ തന്നെ പള്ളിയുമായി നമ്മൾ ആളുകളെ അടുപ്പിക്കണം. പള്ളികളിൽ നടക്കുന്ന കാര്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം, പള്ളികളിൽ നടക്കുന്ന ക്ലാസുകളിലേക്ക് ക്ഷണിക്കണം, പള്ളികളിൽ നടക്കുന്ന കുത്തുബയിലേക്ക് ക്ഷണിക്കണം. അങ്ങനെ പള്ളിയുമായി അടുക്കുകയും പള്ളിയുമായി അടുപ്പിക്കുകയും ചെയ്യണം. ഈ കാര്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പള്ളികളെ തൊട്ട് ഒരാളെയും നമ്മൾ തടയാൻ പാടില്ല, പള്ളിയിൽ നമ്മൾ ഒരാളെയും അകറ്റാൻ പാടില്ല. അത് ഏറ്റവും വലിയ അക്രമമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, وَمَنْ أَظْلَمُ مِمَّنْ مَنَعَ مَسَاجِدَ اللَّهِ أَنْ يُذْكَرَ فِيهَا اسْمُهُ. അല്ലാഹു തആല പറയുന്നു, പള്ളികളെ തൊട്ട് തടയുന്നവനേക്കാൾ അക്രമി ആരുണ്ട് എന്ന് അല്ലാഹു ചോദിക്കുന്നതിലൂടെ ഏറ്റവും വലിയ അക്രമിയായി അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത് പള്ളിയെ തൊട്ട്, പള്ളികളെ തൊട്ട് ആളുകളെ തടയുന്നവരാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ അസ്സഅദി റഹ്മഹുള്ള പറഞ്ഞു, ലാ അഹദ അദ്ലമു വ അശദ്ദു ജുർമൻ മിമ്മൻ മനഅ മസാജിദല്ലാഹ്, പള്ളികളെ തൊട്ട് തടയുന്നവരെക്കാൾ വലിയ ദുൽമ് ചെയ്തവർ, അക്രമം ചെയ്തവർ, തിന്മ ചെയ്ത ഒരാളുമില്ല എന്നാണ്. പള്ളികളെ തൊട്ട് ആളുകളെ തടയുക. അൻദിക്രില്ലാഹി ഫീഹി വ ഇഖാമത്തി സ്വലാത്തി വ ഗൈരിഹ മിനൽ ഫഅഅത്ത്, പള്ളികളിൽ നടക്കുന്ന നിസ്കാരം, ദിക്ർ, അതുപോലെയുള്ള മറ്റു സൽക്കർമ്മങ്ങളിൽ നിന്ന് ആളുകളെ തടയുക എന്നതിനേക്കാൾ വലിയ അക്രമം ചെയ്തവൻ ഒരുത്തനുമില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കാരണം ആളുകൾ പള്ളികളിലേക്ക് അടുക്കണം. നമ്മുടെ സ്വഭാവം കൊണ്ട് ആളുകൾ പള്ളികളിലേക്ക് കടന്നു വരണം. ഒരിക്കലും നമ്മുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട്, നമ്മുടെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് ആളുകൾ ആരും പള്ളികളിൽ നിന്ന് ഒഴിഞ്ഞുപോകുന്ന അവസ്ഥയുണ്ടാകരുത്. പള്ളികളിലേക്ക് വരുന്നവരെ തടയുന്ന അവസ്ഥയുണ്ടാകരുത്. അത് ഏറ്റവും വലിയ ദുൽമായിക്കൊണ്ടാണ്, അക്രമമായിക്കൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ ജാഗ്രത കൊണ്ടും ആളുകളെ നമ്മൾ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം, ആദർശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ളൊരു കേന്ദ്രമായിരിക്കണം പള്ളി. അങ്ങനെയായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ ദാവത്ത് നടന്നിട്ടുള്ളത്, ഇസ്ലാമിന്റെ വ്യാപനം നടന്നിട്ടുള്ളത് എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹു ഹാല പറഞ്ഞത് ചെയ്യുമെന്ന അള്ളാഹുവിന്റെ ദീൻ വിശാലമായി ദാവത്ത് നടത്താൻ പറ്റുന്ന ആളുകളെ എത്തിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാക്കി ഈ പള്ളി അള്ളാഹു വിശാലമാക്കി മാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅ്ദഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാളെ പരലോകത്ത് ദില്ലുൽ അർശ് അർശിന്റെ സമൻ ലഭിക്കുന്ന ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സമൻ മാത്രം ഉണ്ടാകുന്ന വളരെ ഭീതി നിറഞ്ഞ പേടിപ്പെടുത്തുന്ന വളരെ ചൂടേറിയ പ്രയാസം നിറഞ്ഞ ആ ദിവസത്തിൽ അള്ളാഹു തആല അർശിന്റെ സമൻ നൽകുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വറജുലുൻ ഒരു മനുഷ്യനാണ്. ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവന് പള്ളിയുമായി ഒരു ഹൃദയബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തിന് നാളെ പരലോകത്ത് അള്ളാഹു അർശിന്റെ സമൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നാളെ പരലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ്. പരലോകം ഖിയാമത്തു നാളെന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ യൗമുൽ വാഹിദ് ഒരൊറ്റ ദിവസമാണ്. പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് പോലെ ഒരുപാട് ദിവസങ്ങളല്ല ഖിയാമത്തു നാൾ, ഒരു ദിവസമാണ് യൗമുൽ ഖിയാമ. ആ ഖിയാമത്തു നാളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും ഘട്ടം ഘട്ടമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സാവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഘട്ടം. ആ സമയത്ത് ആളുകൾ ചെയ്ത സിനിമകൾക്കനുസരിച്ചുകൊണ്ട് അവർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കും. വളരെ അടുത്തായിരിക്കും സൂര്യൻ ഉണ്ടാവുക. ആ സൂര്യന്റെ ശക്തമായ ചൂടിൽ അവർ വിയർത്തുകൊണ്ടിരിക്കും. അതിൽ അവരുടെ സിനിമകൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആ സന്ദർഭത്തിൽ അള്ളാഹു തആല പറഞ്ഞു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കനുസരിച്ച് ആ ദിവസത്തിന്റെ അപകടനില അല്ലെങ്കിൽ അതിന്റെ പ്രയാസം വ്യത്യസ്തമായിരിക്കും. ആ ദിവസത്തിന്റെ ദൈർഘ്യം ആളുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. യൗമിൻ കാന മിഖ്ദാറുഹു ഖംസീന അൽഫ സന എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മഅരിജിൽ പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 50,000 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ സജ്ദയിൽ പറഞ്ഞിട്ടുള്ളത് കാന മിഖ്ദാറുഹു അൽഫ സന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1,000 വർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അവന് ആ ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷമായിരിക്കും. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് ദൈർഘ്യം കുറവായിരിക്കും, ആ ദിവസത്തിന്റെ ദൈർഘ്യം കുറവായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഖിയാമത്തു നാൾ അവന് എളുപ്പമുള്ളതാക്കി കൊടുക്കും അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട് എന്ന് പറഞ്ഞത് കാഫിറുകൾക്കാണെങ്കിൽ സത്യവിശ്വാസിക്ക് ആ ദിവസത്തിൽ അള്ളാഹു സൗഹൃദം ചെയ്തു കൊടുക്കും, എളുപ്പമുണ്ടാക്കി കൊടുക്കും. എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് യൗമുൽ ഖിയാമതി കഖദ്രി മാ ബൈന ദുഹ്രി വൽ അസർ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്തു നാളിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ദുഹ്ർ മുതൽ അസർ വരെയുള്ള സമയം എത്രയാണോ അത്രയും ദൈർഘ്യം കുറവായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ അള്ളാഹു സൗകര്യം നൽകുന്ന, അള്ളാഹു എളുപ്പം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ദിവസത്തിലാണ് സഹോദരങ്ങളെ പള്ളിയുമായി മാനസിക ബന്ധമുള്ളയാൾക്ക് അള്ളാഹു അവന്റെ അറസിന്റെ സണൽ നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പള്ളിയുമായി മനസ്സിന് ബന്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ
പള്ളിയുമായി മനസ്സിന് ബന്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർഷത്ത് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ വന്നാൽ അവന് ഹൃദയബന്ധമുണ്ട് പള്ളിയുമായി എന്ന് ഒരിക്കലും പറയുക സാധ്യമല്ല. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള എന്താണ് പള്ളിയുമായി മാനസിക ബന്ധമുള്ളവൻ എന്നതിനെ കുറിച്ച് വിശദീകരിച്ചത്, വഹുവ യുഹിബ്ബുൽ മസ്ജിദ്, അവൻ പള്ളിയെ ഇഷ്ടപ്പെടുന്നവനാണ്, പള്ളി അവന് ഇഷ്ടമായിരിക്കും. ആ പള്ളിയിൽ നടക്കുന്ന ഇബാദത്ത് കാരണം ആ പള്ളിയുമായി അവൻ ഇണങ്ങിച്ചേർന്നിട്ടുണ്ടാകും. മാത്രമല്ല ആ പള്ളിയിൽ നിന്ന് അവൻ പുറത്തുപോയാൽ പിന്നെ ആ പള്ളിയിലേക്ക് തിരിച്ചു വരുന്നത് വരെയും അവന്റെ മനസ്സ് മൊത്തം മസ്ജിദ്, പള്ളി, പള്ളി എന്നുള്ള ചിന്തയായിരിക്കും. പള്ളിയിൽ നിന്ന് പുറത്തുപോയാൽ വീണ്ടും പള്ളിയിലേക്ക് വരണമെന്നൊരു താല്പര്യം അവന്റെ മനസ്സിലുണ്ടാകും. അതാണ് പള്ളിയുമായി മാനസിക ബന്ധമുള്ളവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറഞ്ഞാൽ ആ പള്ളിയുമായുള്ള അവന്റെ മാനസിക ബന്ധം വളരെ വലുതായിരിക്കും. അല്ലാമ മുബാറക് പൂരി റഹ്മുള്ള തന്നെ പറഞ്ഞു, ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവനും പള്ളിയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു മീനിന്, ഒരു മത്സ്യത്തിന് വെള്ളവുമായുള്ള ബന്ധം പോലെയാണ്. എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് മത്സ്യം ഒരൊക്കെ സമയത്തേക്ക് പുറത്തേക്ക് ചാടിയാൽ വീണ്ടും ആ വെള്ളത്തിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന മത്സ്യങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് പള്ളിയിലായിരിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ വീണ്ടും പള്ളിയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു മത്സ്യം വെള്ളത്തെ സ്നേഹിക്കുന്നത് പോലെ ഒരു മത്സ്യത്തിന് വെള്ളവുമായി എത്ര ബന്ധമുണ്ടോ അങ്ങനെയായിരിക്കും സത്യവിശ്വാസി പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുക എന്ന് അല്ലാമ അൽ മുബാറക് പൂരി റഹിമഹുള്ള പറഞ്ഞു. എന്നാൽ വൽ മുനാഫിഖുൽ മസ്ജിദ്, പള്ളിയുമായി മുനാഫിഖിന്റെ ബന്ധം എങ്ങനെയാണെന്നറിയുമോ? അദ്ദേഹം വിശദീകരിച്ചത്, കൂട്ടിയിട്ട ഒരു പക്ഷിയെ പോലെയായിരിക്കും. കൂട്ടിയിട്ട പക്ഷി എന്ന് പറഞ്ഞാൽ എപ്പോഴും പുറത്തേക്ക് പോകണം, പുറത്ത് ചാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ മനസ്സാണ് പള്ളിയിൽ വന്ന മുനാഫിഖിന്റെ അവസ്ഥ. വന്നാൽ തന്നെ ഉടനെ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് അവന്റെ മനസ്സുള്ളത്. അതാണ് മുനാഫിഖിന്റെ അവസ്ഥ. എന്നാൽ സത്യവിശ്വാസി അങ്ങനെയല്ല, പള്ളിയിൽ കൂടണം, പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന ആ രൂപത്തിലായിരിക്കും അവന്റെ മനസ്സുണ്ടാവുക. സഈദ് ബിനു അൽ മുസയ്യിബ് റഹിമഹുള്ള മഹാനായ താബിഈയാണ്, സയ്യിദു താബിഈൻ, താബിഈകളുടെ കൂട്ടത്തിലെ ഏറ്റവും അവരുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള സഹാബത്തിന്റെ കൂടെ ജീവിച്ച സഈദ് ബിനു അൽ മുസയ്യിബ് റഹിമഹുള്ള പറയുന്നു, മൻ ജലസ ഫിൽ മസ്ജിദ്, ആരെങ്കിലും പള്ളിയിൽ ഇരുന്നാൽ, ഫഇന്നമാ യുജാലിസു റബ്ബഹു അസ്സ വജല്ല, അവൻ തന്റെ റബ്ബിന്റെ കൂടെയാണ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. ആ പള്ളിയിൽ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മസ്ജിദു ബൈതു കുല്ലി സഖിയ്യിൻ, പള്ളി എന്ന് പറഞ്ഞാൽ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ മുത്തഖിയുടെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നയാളുടെ വീടാണ് എന്ന് പറഞ്ഞു. അൽ മസ്ജിദു ബൈതു കുല്ലി സഖിയ്യിൻ, ഓരോ തഖ്വയുള്ള മുത്തഖിയായി ജീവിക്കുന്നയാളുടെ വീടാണ് പള്ളി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം വീടുമായി നമ്മുടെ ബന്ധം, നമ്മൾ പുറത്തേക്ക് പോയാൽ വീട്ടിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. വീട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സമാധാന കേന്ദ്രമാണ്. തന്റെ വീട് വിട്ടുപോകാൻ അവന് വലിയ പ്രയാസമായിരിക്കും. അതുപോലെയായിരിക്കും ഒരു മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ വീടാണ് പള്ളി. ആ പള്ളി വിട്ട് അവന് പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവന് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. മാത്രമല്ല വിശുദ്ധ ഇസ്ലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുമായി ബന്ധപ്പെടാനുള്ള എത്രയെത്ര സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ സലാത്തുൽ ജമാഅ, ജമാഅത്ത് നിസ്കാരം, അഞ്ചു വഖത്ത് ജമാഅത്തായി സംഘടിതമായി നിസ്കരിക്കുക എന്നുള്ളത് പള്ളിയുടെ പരിധിയിലുള്ള, പള്ളിയിൽ നിന്ന് ബാങ്കുകൾക്ക് എല്ലാ ആളുകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് ധാരാളക്കണക്കിന് തെളിവുകൾ ഇൻഷാഅള്ളാ പിന്നീട് ഒരു അവസരത്തിൽ അത് വിശദീകരിക്കാം. ബാങ്ക് കേട്ടിട്ടുണ്ടോ, ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണോ നമ്മുടെ വീടെങ്കിൽ അവിടെയുള്ള പുരുഷന്മാർ രോഗികളല്ലാത്ത, ശരഇയായ കാരണങ്ങളില്ലാത്ത എല്ലാ ആളുകളും പള്ളിയിൽ എത്തണമെന്നുള്ളതാണ് ഇസ്ലാം വളരെ കർക്കശമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പള്ളിയുമായി അഞ്ചു നേരം ഒരു സത്യവിശ്വാസി അടുക്കുന്നു. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുന്നതിന്റെ ശ്രേഷ്ഠത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിൽ പള്ളിയിലേക്ക് നടന്നു വരുന്നതിന്റെ ശ്രേഷ്ഠത പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്, വാഹനത്തിൽ പള്ളിയിലേക്ക് വരുന്നതിനും പ്രതിഫലമുണ്ട്, എന്നാൽ നടന്നു വരുന്നതിനാണ് കൂടുതൽ പ്രതിഫലം. വാഹനത്തിൽ അതിന്റെ ആ ഒരു രൂപത്തിൽ വന്നാലും പ്രതിഫലമുണ്ട്, ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിലും പ്രതിഫലമുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹദീസുകളിൽ ധാരാളമായി പറഞ്ഞിട്ടുള്ളത് നടന്നു വരുന്നതിന്റെ ശ്രേഷ്ഠതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം വുളു ചെയ്ത് ആ വുളു വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നല്ല രൂപത്തിൽ വുളു ചെയ്തുകൊണ്ട് അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഇല്ല ഖാനദായറല്ലാഹി അബ്ദവജല്ല, അവൻ അല്ലാഹുവിന്റെ സന്ദർശകനാണ്. അവൻ പള്ളിയിലെത്തിയാൽ അവൻ അല്ലാഹുവിന്റെ സന്ദർശകനാണ്. ഇവിടെ നമ്മൾ സന്ദർശിക്കുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരുടെ വീട്ടിലേക്ക് നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടുകാരൻ നമ്മളെ ആദരിക്കുന്നത് പോലെ നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ അള്ളാഹു നമ്മളെ ആദരിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, മൻ ഖദാ ഇലൽ മസ്ജിദി വറാഹ, ഒരാൾ പള്ളിയിലേക്ക് രാവിലെയും വൈകുന്നേരവും പുറപ്പെടുന്നു എങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് വരുന്ന ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു നാളെ അള്ളാഹു സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൽക്കാരം, ഒരു സദ്യ റെഡിയാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പള്ളിയിൽ വരുമ്പോഴൊക്കെ സ്വർഗത്തിലുള്ള ഒരു സൽക്കാരം അള്ളാഹു നമ്മൾക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ മതി, നാളെ സ്വർഗത്തിൽ നമ്മളെ സൽക്കരിക്കാൻ അള്ളാഹു സൽക്കാരവുമായി റെഡിയായി നിൽക്കുന്നു എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പള്ളിയിലേക്ക് വരുന്നതിന് ശ്രേഷ്ഠത, മാത്രമല്ല പള്ളിയിൽ വന്ന് പള്ളിയിൽ ഇരിക്കുന്നതിന് ശ്രേഷ്ഠത, നമസ്കാരത്തിന് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന് ശ്രേഷ്ഠത, നിസ്കാരം കഴിഞ്ഞതോട് വെറുതെ ഇരുന്നാൽ തന്നെ പ്രതിഫലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിലൊക്കെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കാൻ വളരെ സുപരിചിതമായിട്ടുള്ളതെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹദീസ് പറയാം. റസൂലുള്ള പറഞ്ഞു, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ജാമ ഫീ മുസല്ലാഹു അല്ലദീ ഖല്ലാ ഫീഹി, ഒരുത്തൻ നിസ്കരിച്ചു ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവൻ ഇരുന്നു എങ്കിൽ മലായികത്തുകൾ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും, മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാലം യുഹ്ദിസ്, അവന്റെ വുദു പോകുന്നത് വരെ, അല്ലെങ്കിൽ മാലം യുഹ്ദി ഫീഹി, അവിടെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നാവ് കൊണ്ട് ഉപദ്രവിക്കാതെ. ചില ആളുകൾ പള്ളിയിൽ വന്ന മറ്റുള്ളവരുടെ ദീപത്ത് പറയും, അവരെ കുറിച്ച് കളവ് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുകയില്ല, വുളു പോയാലും പ്രാർത്ഥന ലഭിക്കുകയില്ല. അല്ലാത്ത പക്ഷം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അവിടെ വെറുതെ ഇരുന്നാൽ മതി, മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു, മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ, അല്ലാഹുവേ നീ അവനെ റഹ്മത്ത് ചെയ്യണമേ എന്ന് മലക്കുകൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആ മുസല്ലയിൽ നിന്ന് എണീറ്റു പോകുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ വുദൂ പോകുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് വരെ, അതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ദിക്ര ചൊല്ലാതെ വെറുതെ ഇരുന്നാലും മതി, ദിക്ര ചൊല്ലിയാൽ അത് വേറെ പ്രതിഫലമുണ്ട്. ആ നിസ്കാരം കഴിഞ്ഞ് അവിടെ ആ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ മലക്കുകളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇബ്നു ബസ്സാം റഹിമഹുള്ള പറഞ്ഞത്, ആർക്കെങ്കിലും കൂടുതൽ തിന്മകൾ ഉണ്ടെങ്കിൽ, ഒരുപാട് പാപഭാരവുമായി കയറി അത് കയറി നടക്കുന്നവനാണെങ്കിൽ, അവനെ എളുപ്പത്തിൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പോർക്കാനുള്ള ഒരു മാർഗമാണ് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക, വെറുതെ ഇരുന്നു കൊടുത്താൽ മതി. കൂടുതൽ ക്ഷീണമില്ലാതെ, കൂടുതൽ പ്രയാസമില്ലാതെ അവന്റെ പാപങ്ങൾ പോർക്കാൻ വേണ്ടി മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വേഗം ഓടിപ്പോകുന്നതിനപ്പുറത്ത് പറ്റുന്ന സമയം തിരക്കുകളുണ്ടാകും, എന്നാലും പരമാവധി പറ്റുന്ന സാഹചര്യത്തിൽ കൂടുതൽ തന്നെ അവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ പാപങ്ങൾ പോർക്കാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ റജുലിൻ കാന തവഖനൽ മസാജിദ ഫശഗലഹു അംറുന വ ഇല്ലതുൻ, ഒരാൾ പള്ളിയിൽ താമസിച്ചിരിക്കുകയാണ്, അവൻ പള്ളിയിൽ കഴിച്ചുകൂട്ടി, അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി അവൻ പുറത്തേക്ക് പോയി, അങ്ങനെ അവൻ പുറത്തേക്ക് പോയി, സുമ്മ ആദ ഇലാ മകാൻ, അവൻ വീണ്ടും തിരിച്ചു വന്നു. പള്ളിയിൽ കഴിച്ചുകൂട്ടിയവനാണ് അവൻ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി. വീണ്ടും അവൻ പള്ളിയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലാഹു അവനോട് പ്രതികരിക്കുക? ഇല്ല യതദശ്ബസു അല്ലാഹു ഇലൈഹി കമാ യതദശ്ബസു അഹ്ലുൽ ഗൈബി ബിഗൈബിഹി ഇദാ ഖദിമ. നമ്മുടെ നാട്ടിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ നാട് വിട്ടുപോയി, അയാൾ തിരിച്ചു വരുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും ആ വീട്ടുകാർക്ക്. അതുപോലെയായിരിക്കും ആ സന്തോഷത്തോടുകൂടിയായിരിക്കും അള്ളാഹു അവനെ സ്വാഗതം ചെയ്യുക. പള്ളിയിൽ നിന്ന് പുറത്തുപോയി വീണ്ടും പള്ളിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹു അങ്ങനെയായിരിക്കും അവനെ സ്വാഗതം ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതൊക്കെ പള്ളിയുമായി സത്യവിശ്വാസികളെ അടുപ്പിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വചനങ്ങൾ കേട്ട് നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാകണം. പള്ളി എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ടാകണം. പള്ളി മസ്ജിദ്, മസ്ജിദിലേക്ക് എത്തണം, പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്യണം. പള്ളിയുമായുള്ള ഹൃദയബന്ധം അത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതിന് കുറച്ച് പ്രയാസമുണ്ട്, അതിനെ അതിൽ നിന്ന് പിൻവലിക്കാൻ പിശാചുണ്ടാകും, മനുഷ്യ പിശാചുക്കൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ കൂടുതൽ ക്ഷമ കൈവരിച്ചുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമദാനിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും വലിയ പുണ്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള രാത്രികളാണ്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല യാതൊരു അലസതയും അലംഭാവവും നമ്മളിൽ സംഭവിച്ചുകൂടാ. ഉബുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ അല്ലയാലി വൽ അയ്യാമുൽ ഫാദില, ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസങ്ങളും രാത്രികളും ലാ യസ്ലഹു അയ്യുഖറ അൻഹുന്ന, അതിൽ നിന്ന് ഗഫ്ലത്തിലാവുക, അശ്രദ്ധയാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായ കാര്യമല്ല. ഈ റമദാനിന്റെ രാത്രികളും പകലുകളും വലിയ ശ്രേഷ്ഠതകൾ ഉള്ള രാത്രികളും പകലുകളുമാണ്. അതിൽ നിന്ന് നമ്മൾ ഗഫ്ലത്ത് ബാധിച്ചവരാകരുത്, അശ്രദ്ധരാകരുത്. അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം ബിഅന്നഹു ഇദാ ഗഫല അത്താജിറു അൻ മൗസിമി ദിബ്ഹി ഫമാ യർബഹു, ഒരു കച്ചവടക്കാരൻ അവന് നല്ല കച്ചവടമുള്ള സീസണുകൾ ഉണ്ടാകും. ആ അവന് സീസൺ സമയത്ത് അവൻ അവന്റെ കച്ചവടം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ആ ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന ആ സീസണുകളിൽ ഒരു സാജിർ, ഒരു കച്ചവടക്കാരൻ അവനവന്റെ കച്ചവടം മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സമസായർ ബഹു, പിന്നെ ആ കച്ചവടക്കാരൻ എപ്പോഴും അവന് ലാഭം കിട്ടുക? എന്നതുപോലെ സത്യവിശ്വാസി അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു അവസരമാണ്, വലിയ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹുവിനൊരു സത്യവിശ്വാസികൾ നൽകിയിട്ടുള്ള സഹായമാണ് റമദാൻ എന്നുള്ളത്. എല്ലാ നിലക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, സ്വർഗത്തിലേക്ക് അടുക്കാൻ, നരകത്തിൽ നിന്ന് അകരാനുള്ള ഒരു സാഹചര്യമാണ് റമദാനിലുള്ളത്. ശൈത്താൻമാരെ കെട്ടിയിട്ടിട്ടുണ്ട്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെട്ടിട്ടുണ്ട്. നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരണം, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ പിന്നോട്ട് പോകണം എന്നുള്ള ആകാശ ലോകത്തിലുള്ള വിളിയാദങ്ങൾ നടന്നിട്ടുള്ള രാത്രികളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വരില്ലാത്തിന്, എല്ലാ രാത്രികളിലും ഈ റമദാനിന്റെ ഓരോ രാത്രികളിലും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും. അത്രയും സുപ്രധാനമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പറയപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠതകളുള്ള രാത്രികളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ പകലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഇതിലെ ഓരോ നിമിഷങ്ങളും ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു വലിയ തൗഫീഖ്, അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ എത്തിച്ചുകൊടുക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതസ് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.